Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം ശ്രോതാക്കളെ. മാർപ്പാപ്പയുടെ ഒക്ടോബർ മാസത്തെ പ്രാർത്ഥനാ നിയോഗങ്ങളെക്കുറിച്ച് കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ.
പൊതുനിയോഗം.
ദീർഘകാലത്തെ ക്രൈസ്തവ പാരമ്പര്യമുള്ള രാജ്യങ്ങളിൽ നവസുവിശേഷവൽക്കരണം ശക്തി പ്രാപിക്കുന്നതിന്. നവസുവിശേഷവൽക്കരണം കത്തോലിക്ക സഭയുടെ നൂതനമായൊരു പ്രവർത്തന ശൈലിയാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ നവസുവിശേഷവൽക്കരണത്തിന്റെ ആരംഭം രണ്ടാം വത്തിക്കാൻ സുനഹദോസിൽ നിന്ന് തന്നെയാണെന്ന് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ സൂചിപ്പിക്കുന്നു. സെപ്റ്റംബർ 20-ാം തീയതി നവമെത്രാന്മാരോട് നടത്തിയ കൂടിക്കാഴ്ചയിൽ മാർപ്പാപ്പ പറഞ്ഞത് ഇങ്ങനെയാണ്.
നവസുവിശേഷവൽക്കരണം രണ്ടാം വത്തിക്കാൻ സുനഹദോസിൽ നിന്ന് തന്നെ ആരംഭിച്ചുവെന്ന് പറയാവുന്നതാണ്. സഭയുടെ ആന്തരിക സമ്പന്നത പുഷ്പിക്കുകയും സകല മാനുഷിക ജീവിത മേഖലകളിലേക്കും സഭയെ വ്യാപിപ്പിക്കുകയും ചെയ്ത പുതിയൊരു പെന്തക്കൊസ്ത അനുഭവമായി വാഴ്ത്തപ്പെട്ട ജോൺ 23-ാമൻ മാർപ്പാപ്പ രണ്ടാം വത്തിക്കാൻ സുനഹദോസ് ദർശിച്ചു. കാലഘട്ടത്തിന്റെ പ്രതിസന്ധികൾ മറികടന്നുകൊണ്ട് ആ പുതിയ പെന്തക്കൊസ്ത അനുഭവത്തിന്റെ ഫലങ്ങൾ സഭയുടെ എല്ലാ തലങ്ങളിലേക്കും വ്യാപിച്ചു. ക്രമേണ സഭാജീവിതത്തിലെങ്ങും സ്ഥാപനപരമായ ഘടകങ്ങൾ മുതൽ ആത്മീയ തലം വരെ, സഭാപ്രവർത്തനങ്ങളിൽ അൽമായരുടെ സജീവ സാന്നിധ്യം മുതൽ പുതിയ കാര്യസ്ഥങ്ങളുടെയും സന്യസ്ത സമൂഹങ്ങളുടെയും ആവിർഭാവം വരെ എല്ലാ മേഖലകളിലും അത് പ്രകടമായി. ഈ വസ്തുത പരാമർശിക്കുമ്പോൾ വാഴ്ത്തപ്പെട്ടവരായ ജോൺ 23-ാമൻ മാർപ്പാപ്പയെയും ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയെയും അനുസ്മരിക്കാതിരിക്കാൻ നമുക്ക് സാധ്യമല്ല.
ദേവദാസൻ പോൾ 6-ാമൻ മാർപ്പാപ്പയുടെ വാക്കുകളും തദ്വസരത്തിൽ ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ അനുസ്മരിക്കുകയുണ്ടായി.
ദേവദാസൻ പോൾ 6-ാമൻ മാർപ്പാപ്പയുടെ വാക്കുകളും ഈ അവസരത്തിൽ പ്രസക്തമാണ്. സുവിശേഷ പ്രഘോഷണം എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: മാനവ സംസ്കാരം സുവിശേഷവൽക്കരിക്കപ്പെടണം. ആലങ്കാരികമോ ഉപരിപ്ലവമോ ആയ വിധത്തിലല്ല, അതിന്റെ യഥാർത്ഥവും ആഴത്തിലുള്ളതുമായ മൂലാർത്ഥത്തിൽ തന്നെ. സംസ്കാരം, മാനവ സംസ്കാരം സുവിശേഷവൽക്കരിക്കപ്പെടണം. സംസ്കാരത്തിന്റെ അടിസ്ഥാന ബിന്ദുവായ മനുഷ്യനിൽ നിന്നാണ് അത് ആരംഭിക്കേണ്ടത്. മനുഷ്യർ തമ്മിലും മനുഷ്യനും ദൈവവും തമ്മിലുമുള്ള ബന്ധങ്ങളിലേക്കും അത് നീങ്ങുകയും ചെയ്യുന്നു.
രണ്ടാം വത്തിക്കാൻ സുനഹദോസ് മുതൽ നവസുവിശേഷവൽക്കരണത്തെക്കുറിച്ച് നിരവധി പരാമർശങ്ങൾ കാണാമെങ്കിലും നവസുവിശേഷവൽക്കരണമെന്ന ആശയത്തിന് വ്യക്തമായൊരു കർമ്മമണ്ഡലം രൂപീകരിച്ചത് ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയാണ്. 2010 സെപ്റ്റംബർ മാസത്തിൽ നവസുവിശേഷവൽക്കരണത്തിനുവേണ്ടി ഒരു പുതിയ പൊന്തിഫിക്കൽ കൗൺസിൽ രൂപീകരിച്ചുകൊണ്ട്. നവസുവിശേഷവൽക്കരണത്തിനുവേണ്ടിയുള്ള പുതിയ പൊന്തിഫിക്കൽ കൗൺസിൽ രൂപീകരിക്കുന്നുവെന്ന് മാർപ്പാപ്പ വെളിപ്പെടുത്തിയത് 2010 ജൂൺ 28-ാം തീയതി വിശുദ്ധ പത്രോസ് പൗലോസ് അപ്പോസ്തലന്മാരുടെ തിരുനാളിനൊരുക്കമായുള്ള ജാഗര പ്രാർത്ഥനാവേളയിലാണ്. സുവിശേഷ പ്രഘോഷണ ദൗത്യത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ തദ്വസരത്തിൽ മാർപ്പാപ്പ ആവർത്തിച്ചു:
ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം.
സുവിശേഷ പ്രഘോഷണം സഭയുടെ പ്രഥമവും പ്രധാനവുമായ ദൗത്യമാണ്. ഈ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിൽ കാലത്തിന്റെ അടയാളങ്ങൾക്ക് സഭ നൽകുന്ന അനുചിതമായ പ്രതികരണമാണ് നവസുവിശേഷവൽക്കരണമെന്ന് മാർപ്പാപ്പ വ്യക്തമാക്കി. സുവിശേഷവൽക്കരണമെന്ന ദൗത്യത്തിന്റെ നിരന്തരവും ശക്തവും നവീനവുമായ ജീവിതമാണ് നവസുവിശേഷവൽക്കരണമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. മതനിരപേക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ക്രിസ്തീയമായ ജീവിതശൈലിയിലൂടെ വിശ്വാസ ശാക്തീകരണം നടത്തുക എന്ന വെല്ലുവിളി നിറഞ്ഞ ദൗത്യമാണ് നവസുവിശേഷവൽക്കരണം. ക്രൈസ്റ്റ് ലൈഫ് എന്ന കത്തോലിക്ക സ്ഥാപനത്തിന്റെ ഡയറക്ടർ ഡേവ് നോഡർ നവസുവിശേഷവൽക്കരണത്തിന്റെ ചില പ്രത്യേകതകളെക്കുറിച്ച് നടത്തുന്ന നിരീക്ഷണം ഇവിടെ പ്രസക്തമാണ്. ആറു കാര്യങ്ങളാണ് അദ്ദേഹം എടുത്തു പറയുന്നത്.
ഒന്ന്, നവസുവിശേഷവൽക്കരണം ക്രിസ്തു കേന്ദ്രീകൃതമാണ്. രണ്ട്, അത് ദൈവജനം മുഴുവന്റെയും ഉത്തരവാദിത്വമാണ്. മൂന്ന്, നവസുവിശേഷവൽക്കരണം വിദേശ മിഷനുകൾക്ക് വേണ്ടിയുള്ളതല്ല. നാല്, നവസുവിശേഷവൽക്കരണം വ്യക്തികൾക്കും സംസ്കാരങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. അഞ്ച്, സുവിശേഷ സന്ദേശം അറിയിക്കുന്നതിൽ മാത്രം ഒതുക്കി നിർത്താവുന്ന ഒന്നല്ല നവസുവിശേഷവൽക്കരണം. അതിവിശാലമായ ക്രൈസ്തവവൽക്കരണ പ്രക്രിയയാണത്. ആറ്, ഒരു മിഷണറി ആത്മീയത അതിനാവശ്യമാണ്.
ഈ നിർദ്ദേശങ്ങൾ വ്യക്തിപരമായും സാമൂഹ്യപരമായും സഭാപരമായും പ്രാവർത്തികമാകുമ്പോഴാണ് നവസുവിശേഷവൽക്കരണം ഫലദായകമാകുന്നത്. ആദിമ ക്രൈസ്തവരെ പോലെ ക്രിസ്തുവിനെ പൂർണ്ണമായും അനുകരിച്ചുകൊണ്ട് സുവിശേഷ കേന്ദ്രീകൃതമായ ജീവിതശൈലി അവലംബിക്കുന്ന ക്രൈസ്തവരാണ് നവസുവിശേഷവൽക്കരണത്തിലെ നായകർ. വാഴ്ത്തപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ രക്ഷകന്റെ മിഷൻ എന്ന ചാക്രിക ലേഖനത്തിൽ പറയുന്നതുപോലെ വ്യക്തിയുടെയും സഭയുടെ തന്നെയും നിരന്തരമായൊരു നവീകരണമാണത്. നവസുവിശേഷവൽക്കരണം ക്രൈസ്തവ വിശ്വാസ പ്രചരണത്തിന് എന്ന പ്രമേയത്തെ ആധാരമാക്കി മെത്രാന്മാരുടെ സിനഡ് സമ്മേളനം ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. സിനഡ് സമ്മേളനത്തിൽ നവസുവിശേഷവൽക്കരണത്തിനായുള്ള ഫലപ്രദമായ മാർഗങ്ങൾ രൂപീകരിക്കപ്പെടുന്നതിനു വേണ്ടി പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മതനിരപേക്ഷതയും ഉപഭോഗ സംസ്കാരത്തിന്റെ ലാഭനഷ്ടങ്ങളും സംസ്കാരത്തെ സ്വാധീനിക്കുന്ന ഇക്കാലത്ത് ക്രൈസ്തവ മൂല്യങ്ങളും ജീവിതശൈലിയും സ്വജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കാൻ ക്രൈസ്തവർക്ക് കൃപയും കരുത്തും ലഭിക്കുന്നതിനു വേണ്ടിയും മാർപ്പാപ്പയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ഓ എൻ്റെ ദൈവമേ, ജീവൻ്റെ ജീവനേ, ഏവർക്കുമാലംബമാകുവോനേ, ദാഹാർത്തനാകുമീ പാപിക്കു വേണ്ടിയും കാരുണ്യവർഷം
നിയോഗം.
ലോകമിഷൻ ഞായറാചരണം സുവിശേഷവൽക്കരണ പ്രക്രിയയ്ക്ക് ശക്തി പകരുന്നതിന് മിഷൻ ഞായറാഴ്ചയുടെ ആചരണം ചിലപ്പോഴെങ്കിലും ഒരു ഉത്സവത്തിന്റെ പ്രതീതി ഉണർത്താറുണ്ട് ചില ഇടവക ദേവാലയങ്ങളിൽ. ദിവ്യബലി മധ്യേ നടത്തുന്ന ശോസ്ത്രക്കാഴ്ചയ്ക്ക് പുറമെ ദേവാലയ പരിസരത്ത് നറുക്കെടുപ്പും ലോട്ടറിയും വിനോദ മത്സരങ്ങളും ലേലവും ഭക്ഷ്യമേളയുമൊക്കെ നടത്തി മിഷൻ പ്രവർത്തനങ്ങൾക്കു വേണ്ടി ധനശേഖരണം നടത്തുന്ന വിശ്വാസ സമൂഹമാണ് മിഷൻ ഞായറുകളിൽ ഈ വേറിട്ട കാഴ്ചയൊരുക്കുന്നത്. വിധവയുടെ ചില്ലിക്കാശ് പോലെ തങ്ങളുടെ ഈ ചെറിയ സംഭാവനകളിലൂടെ ഇടവകജനം സാർവത്രിക സഭയുടെ സുവിശേഷ പ്രചരണ ദൗത്യത്തിൽ പങ്കുകാരാകുന്നു. സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിൽ പലപ്പോഴും സാമൂഹ്യ സാമ്പത്തിക സഹായ സഹകരണങ്ങളും ഉൾപ്പെടാറുണ്ട്. ഈ വർഷത്തെ ലോക മിഷൻ ഞായർ ദിന സന്ദേശത്തിൽ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ രേഖപ്പെടുത്തിയിരിക്കുന്നതുപോലെ
മിഷൻ സംഘങ്ങളുടെ പ്രവർത്തനം ലോകമെങ്ങും സഭയുടെ സാർവത്രിക പ്രേഷിത സഹകരണത്തിന്റെ ഉപകരണങ്ങൾ കൂടിയാണ്. അയൽക്കാരനു വേണ്ടിയുള്ള ഇടപെടൽ, ഏറ്റവും ദരിദ്രരായവർക്ക് നീതി ലഭിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ഉൾഗ്രാമങ്ങളിൽ വിദ്യാഭ്യാസത്തിനുള്ള സാധ്യത, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചികിത്സാ സഹായം, ദാരിദ്ര്യത്തിൽ നിന്നുള്ള വിമോചനം, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പുനരധിവാസം, ജനതകളുടെ വികസനത്തിനുള്ള സഹായം, വംശവിവേചന നിർമ്മാർജ്ജനം, ജീവനോടുള്ള ആദരവ് വളർത്താനുള്ള പ്രവർത്തനങ്ങൾ എന്നിവ അതിന്റെ ഭാഗമാണ്.
വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി മാത്രമുള്ളതല്ല ഈ സുവിശേഷ പ്രഘോഷണ ദൗത്യം. കത്തോലിക്കരായ നാം എല്ലാവരുടെയും കടമയും അവകാശവുമാണത്. സദ്വാർത്ത ലോകം മുഴുവൻ അറിയിക്കുകയെന്ന ദൗത്യം നാം ഏവരിലും നിക്ഷിപ്തമാണ്. ക്രിസ്തുവിനായി ദാഹിക്കുന്ന ജനത ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട്. നമുക്ക് ചുറ്റും അങ്ങനെയുള്ള നിരവധി വ്യക്തികളുണ്ട്. സത്യമന്വേഷിക്കുന്നവർ, ദൈവത്തെ തേടുന്നവർ, ആത്മീയ ദാഹമുള്ളവർ. ദൈവത്തിനായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന മനുഷ്യനെ നിത്യജീവന്റെ അപ്പത്തിലേക്കും സജീവ ജലത്തിലേക്കും ക്ഷണിച്ചുകൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ദൗത്യം. പക്ഷേ അത് സാധ്യമാകണമെങ്കിൽ ക്രിസ്തുവുമായുള്ള വ്യക്തിബന്ധം നമുക്കുണ്ടായിരിക്കണം. ക്രിസ്തുവാണ് നിത്യജീവന്റെ അപ്പവും സജീവ ജലവുമെന്ന് നാം അറിഞ്ഞിരിക്കണം. വ്യക്തിപരമായ ക്രിസ്തുവാനുഭവമാണ് നമ്മെ യഥാർത്ഥ ക്രിസ്തു സാക്ഷികളാക്കി തീർക്കുന്നത്, സുവിശേഷത്തിലെ സമരിയാക്കാരി സ്ത്രീയെപ്പോലെ.
സമരിയാക്കാരി സ്ത്രീയും തന്നോട് കുടിക്കാൻ ജലം ചോദിച്ച യേശുവിനെ കണ്ടുമുട്ടിയും. യേശു പിന്നീട് അവളോട് പുതിയ ജലത്തെക്കുറിച്ച് സംസാരിക്കുന്നു. എന്നേക്കും ദാഹം ശമിപ്പിക്കാൻ കഴിയുന്ന ജലത്തെക്കുറിച്ച് അവളോട് അവിടുന്ന് പറയുന്നു. ആദ്യം അവൾക്കത് മനസ്സിലായില്ല. അവൾ ഭൗതിക തലത്തിൽ നിലകൊള്ളുന്നു. എന്നാൽ കർത്താവ് ക്രമേണ അവളെ വിശ്വാസ യാത്ര നടത്താൻ പ്രേരിപ്പിക്കുന്നു. യേശു മിശിഹ ആണെന്ന് അംഗീകരിക്കാൻ ആ യാത്ര അവളെ പ്രേരിപ്പിച്ചു.
വിശുദ്ധ അഗസ്തീനോസ് അവളുടെ അനുഭവത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്.
കർത്താവായ ക്രിസ്തുവിനെ തന്റെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്തു കഴിഞ്ഞിട്ട് തന്റെ കുടം ഉപേക്ഷിച്ച് ഗ്രാമത്തിലേക്ക് പോയി സദ്വാർത്ത അറിയിക്കുകയെന്നല്ലാതെ മറ്റെന്താണ് അവൾ ചെയ്യുക?
ഹൃദയദാഹം ശമിപ്പിക്കുന്ന സജീവ വ്യക്തിയെന്ന നിലയിൽ ക്രിസ്തുവുമായുള്ള കണ്ടുമുട്ടൽ ആ സാന്നിധ്യത്തിന്റെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനുള്ള ആഗ്രഹത്തിലേക്ക് നയിക്കാതിരിക്കുകയില്ല. ഇക്കൊല്ലത്തെ ലോകമിഷൻ ഞായർ ദിന സന്ദേശത്തിൽ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ പ്രാർത്ഥന ഇങ്ങനെയാണ്.
വാഴ്ത്തപ്പെട്ട ഹെൻറി ന്യൂമാനോടൊപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓ കർത്താവേ, സുവിശേഷവൽക്കരിക്കപ്പെടേണ്ട പ്രദേശങ്ങളിൽ അവിടുന്ന് അങ്ങയുടെ പ്രേക്ഷിതരോടൊപ്പം സഞ്ചരിക്കണമേ. സഭയുടെ അമ്മയും സുവിശേഷവൽക്കരണത്തിന്റെ നക്ഷത്രവുമായ പരിശുദ്ധ കന്യകാമറിയം സുവിശേഷ പ്രേക്ഷിതരോടുകൂടി ഉണ്ടായിരിക്കട്ടെ.
ഈ പ്രാർത്ഥന ആവർത്തിച്ചുകൊണ്ട് മാർപ്പാപ്പയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവജനം മുഴുവനും സുവിശേഷവൽക്കരണത്തിന്റെയും നവസുവിശേഷവൽക്കരണത്തിന്റെയും പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പങ്കുചേരുന്നതിനും അവരുടെ പ്രവർത്തനങ്ങൾ ദൈവകൃപയാൽ ഫലദായകമാകുന്നതിനും വേണ്ടി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം.
കരുണക്കടലാം അഖിലേശാ സകലർക്കും നീ ആനന്ദം. കരുണക്കടലാം അഖിലേശാ സകലർക്കും നീ ആനന്ദം. ഒരുമിച്ചങ്ങേ സന്നിധിയിൽ പ്രണമിക്കാനിവർ അണയുന്നു. ഒരുമിച്ചങ്ങേ സന്നിധിയിൽ പ്രണമിക്കാനിവർ അണയുന്നു. കരുണക്കടലാം അഖിലേശാ സകലർക്കും നീ ആനന്ദം.
ഈ പരിപാടിയിൽ നിങ്ങൾ ശ്രവിച്ച ഗാനശകലങ്ങൾ ആത്മഹർഷം എന്ന കാസറ്റിലേതാണ്. ഫാദർ ജോർജ് പുതുമനയുടെ വരികൾക്ക് ജെറി അമൽദേവ് ഈണം പകർന്നിരിക്കുന്നു.
മാർപ്പാപ്പയുടെ ഒക്ടോബർ മാസത്തെ പ്രാർത്ഥനാ നിയോഗങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.